ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
രണ്ടാം മന്ത്രിയിൽ ആറാം സമുദ്രം. ഇവിടെ ആത്മവിദ്യയുടെ അധികാരി, ആ അധികാരി വിശേഷണങ്ങളായിട്ട് ആ അധികാരികളുടെ യോഗ്യതയെക്കുറിച്ച്, ആത്മവിദ്യയുടെ മഹത്വത്തെക്കുറിച്ചും പറയുക. രണ്ട് കാര്യങ്ങളാണ്. ആത്മവിദ്യയുടെ അധികാരിയുടെ യോഗ്യതകൾ എന്തൊക്കെയാണ്, അത് യമദേവൻ സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം ആത്മവിദ്യയുടെ ആറാമത്തെ മന്ത്രം, സാംബരായഹ പ്രതിഭാതി ബാലൻ പ്രമാദ്യന്തം വിത്തമോഹേന മോഹം അയം ലോകോ നാസ്തി പരൈതി മാനി പുനഃപുന വശം ആപദ്യതേ മേ. ന സാംബരായഹ പ്രതിഭാതി ബാലൻ സമാദ്യന്തം നിത്തമോഹേന മോഹം അയം ലോകഃ നാസ്തി പര ഇതി മാനി പുനഃ പുനഃ വശം ആപദ്യതേ മേ. സംബരായ പ്രതിഭാതിബാലം പ്രമാദ്യന്തം നിത്തമോഹേന മോഹം അയം ലോകോ നാസ്തി പരയിരിമാനി പുനഃപുനർവശമാപദ്യതേമി. അത ഏവ മൂഢത്വാദ് ന സാംബരായ പ്രതിഭാതി. മൂഢത്വാദേവ, മൂഢ അവിവേകം കൊണ്ട് ഒരുവന് സാംബരായ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല, അവന് മുളിവാകുന്നില്ല. സാംബരായ പ്രതിഭാതി, സാമ്പരായം വെളിവാകുന്നില്ല. എന്താണ് സാമ്പരായം? അടുത്ത് പറയുന്നത് സമ്പരേയത, സമ്പരേയതയെ ഇത് സാമ്പരായ മരിച്ച് എത്തിച്ചേരുന്ന പരേയതയെ പിന്നീട് എത്തിച്ചേരുന്ന സ്ഥലം, പരം ശേഷം മരണശേഷം എത്തിച്ചേരുന്ന സ്ഥലം ഇത് സമ്പരായ. അതാണ് അടുത്ത് പറഞ്ഞിരുന്നത് പരലോക. സമ്പരായ ശബ്ദത്തിന്റെ അടുത്തും സമ്പരായ, സാമ്പരായ അല്ല സമ്പരായ, അതിനർത്ഥം പരലോകം എന്നാണ്. തത്പ്രാപ്തി പ്രയോജന സാധന വിശേഷം. തത്പ്രാപ്തി എന്ന് വെച്ചാൽ പരലോകപ്രാപ്തി ആകുന്ന പ്രയോജനം, അതിന് സാധനമായിരിക്കുന്ന, വിശേഷ സാധനമായിരിക്കുന്ന എന്ത്? ശാസ്ത്രീയ, ശാസ്ത്രം പ്രതിപാദിക്കുന്ന സാധനം. പരലോകപ്രാപ്തിക്കുതകുന്ന, അതും ശാസ്ത്രം പ്രതിപാദിക്കുന്നതുമായ വിശേഷ സാധനം അതിനെ സമ്പരായ എന്ന് പറയും. ഇപ്പൊ സമ്പരായം എന്ന് പറഞ്ഞാൽ പരലോകം, പരലോകത്തിന് ഉതകുന്ന സാധനം സമ്പരായം എന്നാണ്. എന്നാണ് സമ്പരായ ശബ്ദത്തിന്റെ അർത്ഥം. ഇപ്പൊ പരലോക പ്രാപ്തിക്ക് ഉതകുന്നത് എന്നതാണ് സമ്പരായത്തിന്റെ ശബ്ദബാലം. അതിവേഗനം പ്രതി ഇന്ന പ്രതിഭാതി ഇന്ന പ്രകാശത്തിൽ ഇന്ന ഉപതിഷ്ഠതയിക്കുക. സമ്പരായം പരലോകപ്രാപ്തിക്ക് ഉതകുന്ന സാധന വിശേഷങ്ങൾ ബാലന് അവിവേകിക്ക്, മൂഢനായ മനുഷ്യന് അവിവേകനം പ്രതി, മൂഢനായ മനുഷ്യന് ന പ്രതിഭാതി ന പ്രകാശത്തെ ന ഉപതിഷ്ഠതയെ അറിയപ്പെടുന്നില്ല. അവിവേകിയെ സംബന്ധിച്ചിടത്തോളം പരലോക സാധനം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. ബാലം എന്നുള്ളതിന് ഇവിടെ അവിവേകി എന്നാണ് അർത്ഥം പറഞ്ഞത്. അത് സൂചിപ്പിക്കുകയാണ് ഇവിടെ നജീദസ് ബാലനാണെങ്കിലും അവിവേകിയല്ല, വിവേകിയാണ് എന്ന് സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ അതറിയാൻ കഴിയത്തില്ല, പക്ഷെ നജീദസിന് അതറിയാൻ കഴിഞ്ഞു എന്നാണ്. പ്രമാദ്യന്തം, പ്രമാദം കുർവന്തം, പ്രമാദം ഉള്ളവന്, ഇവിടുത്തെ പ്രമാദം എന്ന് പറയുന്നത് എന്താണ്? പുത്ര പശ്വാദി പ്രയോജനേഷു ആസക്ത മനസ്സം. സാധാരണഗതിയിൽ പ്രമാദം എന്ന് പറയുന്നത് അറിയേണ്ട കാര്യം അറിയാതിരിക്കുന്നതിനാണ് പ്രമാദം എന്ന് പറയുന്നത്. അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ അതുകൊണ്ട് വരുന്ന വീഴ്ച, പ്രവൃത്തിയിൽ വരുന്ന ദോഷങ്ങളെല്ലാം പ്രമാദം എന്ന് പറയുന്നു. ഓർക്കേണ്ട കാര്യങ്ങൾ വിസ്മൃതി എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും പ്രമാദം. ഓർക്കേണ്ട കാര്യം സമയത്ത് ഓർക്കാൻ കഴിയാതിരിക്കുക, അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം സമയത്ത് ചെയ്യാൻ കഴിയാതിരുന്നുകഴിഞ്ഞാൽ പ്രമാദം സംഭവിച്ചു. അറിവിലും പ്രവൃത്തിയിലും പ്രമാദം പറ്റിയെന്ന് പറയും. ഇവിടെയും പ്രമാദം എന്ന് പറയുന്ന അർത്ഥത്തിൽ തന്നെ ഇവിടെ എന്ത് വരുന്നു, പുത്ര പശുവാദി പ്രയോജനേഷു, പുത്രൻ പശു തുടങ്ങി ഫലങ്ങൾ, പ്രയോജനം ഫലം, അതിൽ ആസക്ത മനസ്സ്, ആസക്തമായ മനസ്സ് ആയതുകൊണ്ട് ഇവിടെ പരലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. നമ്മൾ പ്രമാദം അങ്ങനെയുണ്ട്. തഥാ അതുപോലെ തന്നെ വിത്തമോഹേന, വിത്തനിമിത്തേന അവിവേകേന മോഹം, തമസ അച്ഛന്നം, വിത്തമോഹം, വിത്തം ധാരാളം വിത്തം സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവിവേകം കൊണ്ട് മൂഢമായ തമസ അച്ഛൻ, അതുകൊണ്ട് പൊതിഞ്ഞ അവിവേകമാകുന്ന ഇരുട്ടുകൊണ്ട് പൊതിഞ്ഞ മൂടപ്പെട്ട അങ്ങനെയുള്ള സതു അതിനെന്ത് ചെയ്യുന്നു, അയമേവ ലോക യോയം ദൃശ്യമാന സ്ത്രീ അന്നപാനാദി വിശിഷ്ട, അയമേവ ലോക, ഈ ലോകം മാത്രമേ ആയിരുന്നു എങ്ങനെയുള്ള ലോകം, ദൃശ്യമാന കാണപ്പെടുന്ന ലോകം, സ്ത്രീ അന്നപാനാദി വിശിഷ്ട, സ്ത്രീ അന്നപാനം തുടങ്ങിയവയോടുകൂടി ഭൗതിക സുഖഭോഗ സാമഗ്രികളോട് കൂടിയിരിക്കുന്നു ഈ ലോകം മാത്രമേ ഉള്ളൂ. നാസ്തിപര പരലോകമില്ല, അദൃഷ്ടമുള്ള അദൃഷ്ടമായ ലോകം നമുക്ക് കാണാൻ കഴിയാത്തതായ മറ്റൊരു ലോകം ഇല്ല. ഇത്യേകം മനനശീല മാനി എന്ന് ചിന്തിക്കുന്നു, ഭൗതികമായ ഈ ലോകം മാത്രം സത്യം, കാണാൻ കഴിയാത്തതൊന്നും ഇല്ല, നിലനിൽക്കുന്നില്ല, അദൃഷ്ടമായ പരലോകം എന്ന് പറയുന്നൊന്നില്ല. ഈ ലോകത്തില് നേടാവുന്നതൊക്കെ വേറെ പറഞ്ഞ പുത്ര പശുവാൻ എന്തെല്ലാം നേടാൻ കഴിയുമോ അതെല്ലാം നേടുക, അതിനുവേണ്ടി വിത്ത സമ്പാദിക്കുക, വിത്തമോഹം കൊണ്ട് മൂഢമായിരിക്കുന്നു, മോഹമാകുന്ന മൂടുപടം കൊണ്ട് മൂടിയിരിക്കുന്നു, ആച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ജീവന്മാർ അവർ തന്തുകെട്ടി വരുന്നു, പുനഃപുന ജനിത്വ അവർ വീണ്ടും വീണ്ടും ഇവിടെ ജനിക്കുന്നു, ലൗകികമായ കർമ്മങ്ങൾ തന്നെ ചെയ്ത് ജീവിച്ച് മരിച്ച് വീണ്ടും വീണ്ടും ജനിച്ച് വശം അധീനത അപദ്ധ്യത എന്റെ അധീനതയിൽ കഴിയുന്നു. എന്റെ എന്ന് പറഞ്ഞാൽ നീ മൃത്യുഹു മരണത്തിന്റെ മരണത്തിന് അധീനരായി അവർ ജീവിക്കുന്നു. ഒരു സാധാരണ ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുകയാണ്, ശരീരം ആ ശരീരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രം ഒഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, പരലോകത്തെക്കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ ചിന്തിക്കാത്തവൻ, അവൻ ജനന മരണാദി ലക്ഷണ ദുഃഖപ്രബന്ധാരൂഢ, ജനനം മരണം ഈ രൂപത്തിലുള്ള ദുഃഖപ്രബന്ധം ഈ ദുഃഖസമൂഹത്തിൽ ആരൂഢനായിരിക്കുന്നു, അതിൽ തന്നെ നിരന്തരം മുഴുകിയിരിക്കുന്നു. ഏവഭവതി ഇങ്ങനെ പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് പറയുക. ഇതൊന്നുമല്ല ഒരു ആത്മജിജ്ഞാസുവിന് വേണ്ടത്, പരലോകചിന്ത ഇല്ലാതിരിക്കുക, ലൗകികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക, അങ്ങനെ നിരന്തരം ജനന മരണങ്ങളിൽ തന്നെ പെട്ടിരിക്കുക, ഈ ഒരു സാധാരണ മനുഷ്യന്റെ അവസ്ഥയാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നത്. നദിയേസ് അങ്ങനെ അല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാലം അതിന്റെ അർത്ഥമാണ് അവിവേകിയും പ്രമാദ്യന്തം വിഷയങ്ങളിൽ ആസക്തമായ മനസ്സോടുകൂടിയവനും, ഇത്തമോഹേന മോഹം ധനാശ കൊണ്ട് മോഹിക്കപ്പെട്ടവനും ആയവനെ സാംബരായ പരലോക പ്രാപ്തിക്കുതകുന്ന സാധനവിശേഷം എന്ന പ്രതിഭാതി അറിയപ്പെടുന്നില്ല. അയം ലോക, ഈ ലോകം മാത്രം, പരഹ നാസ്തി പരലോകമില്ല, ഇതി മാനി എന്ന് ചിന്തിക്കുന്നവൻ, പുനഃ പുനഃ വീണ്ടും വീണ്ടും നീ വശം മൃത്യുവിന് അധീനം ആപദ്ധ്യതി ആകുന്നു. ഏഴാമത്തെ മന്ത്രം ഈ വിഷയത്തിൽ തന്നെ വിശദീകരിക്കുകയാണ്. ശ്രവണായാതി ബഹുഭൃ യോനലബ്ധ ശ്രമന്തോതി ബഹവോ എന്ന വിദ്യു ആശ്ചര്യോ വക്ത കുശലോ അസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട. ശ്രവണായ ശ്രവണായ അപി ശ്രവണായ അപി ശ്രവണായ അപി ബഹുഭി യഹ ന ലഭ്യഹ ശ്രണ്വന്തഹ അപി ബഹവഹ യം ന ഇദ്ദിഹു അസ്ഥിരഹ വക്ത കുശലഹ അസ്യ ലബ്ധ ആശ്ചര്യഹ ജ്ഞാത കുശലാനുശിഷ്ടഹ ശ്രവണായാപി ബഹുഭ്രയോ ന ലഭ്യഹ ശ്രണ്വന്തോപി ബഹവോ യം ന വിദ്യുഃ ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ടഹ പ്രായണഹി ഏവം വിധയേവ ലോകഃ ലോകഃ മനുഷ്യൻ പ്രായണഹി ഏവം പൊതുവേ ഇങ്ങനെയാണ് ഈ രീതിയിലാണ് ഈ പറഞ്ഞ രീതിയിലെങ്കിൽ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞ രീതിയിലാണ് പൊതുവെ മനുഷ്യരെല്ലാം ഇത് പരലോകത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല ഈ ലോകം മാത്രം സത്യമാണെന്ന് കരുതുന്നു അങ്ങനെ ഇവിടെ ജനന മരണങ്ങൾക്ക് വിധേയരായി കഴിയുന്നു വിവേകം ലേശമില്ല അതിനാണ് പറയുന്നത് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞവരെ കുറിച്ച് പറയുകയാണ് യസ്തു ശ്രേയോർത്തി സഹസ്രേഷു തസ്യദേവ ആത്മവിഭവതി തദ്വിധ യസ്തു ശ്രേയോർത്തി ഇനി ശ്രേയസ്സിനെ അർത്ഥിക്കുന്നവരുണ്ട് സഹസ്രേഷു തസ്യദേവ അത് ആയിരങ്ങളിൽ ഒരാളാണ് സഹസ്രേഷു എന്ന് വെച്ചാൽ അനേകായിരങ്ങളിൽ ഒരാൾ അനേകം പേരിൽ അനേകം എന്നുള്ള അർത്ഥത്തിലാണ് സഹസ്രമെന്ന് പറഞ്ഞിരിക്കുന്നത് അനേകം മനുഷ്യർക്ക് ഒരാളായിരിക്കും ശ്രേയസ്സിനെ അർത്ഥിക്കുന്നത് ആത്മവിഭവതി ആത്മാവിനെ അറിയുന്നവർ ത്വദ്വിധ നിന്നെപ്പോലെയുള്ളവർ എന്ന് പറയുന്നത് എന്തുകൊണ്ട് യസ്മാവ് ശ്രവണായാതി ശ്രവണാർത്ഥം ശ്രോതോഭി യഹ നലഭ്യ ആത്മാ ബഹുഭി അനേകേഹി ശ്രവണായാതി ബഹുഭരി യോനലഭ്യ ആത്മാ ഈ ആത്മാവ് ശ്രവണായ ശ്രവണാർത്ഥം ശ്രോതുമോഭി ഒന്ന് കേൾക്കുന്നതിന് പോലും നലഭ്യ കിട്ടുന്നില്ല ആത്മാവിനെ കുറിച്ചൊന്ന് കേൾക്കുന്നതിന് പോലുള്ള അവസരം ബഹുഭി അനേകേഹി വളരെ പേർക്ക് ഭൂരിപക്ഷം പേർക്ക് കിട്ടുന്നില്ല ആത്മതത്വത്തെ ശ്രവിക്കാനുള്ള അവസരം കൂടി കിട്ടുന്നില്ല അത് ശ്രമം തോതി ഇനി ശ്രവിക്കാനുള്ള അവസരം കിട്ടിയാലോ ബഹവഹ അനേകി അന്യീ ഇനി വളരെ പേരുണ്ട് വേറെ അവർ ശ്രവിക്കാൻ അവസരം കിട്ടുന്നുണ്ട് ആത്മതത്വത്തെ അവർ ശ്രവിക്കാൻ അവസരം കിട്ടുന്നുണ്ട് ആത്മാവനം പക്ഷേ ഈ ആത്മാവിനെ ന വിദ്യുഹു ന വിദന്തി അറിയുന്നില്ല അവർക്ക് അറിയാൻ പറ്റുന്നില്ല ആത്മാവിനെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടിട്ടും അവർക്കതിനെ അറിയാൻ പറ്റുന്നില്ല എന്തുകൊണ്ടത് ആത്മതത്വത്തെ ശ്രവിച്ചിട്ടും കേൾക്കാൻ പറയാൻ കഴിയാത്തത് അഭാഗിന അസംസ്കൃതാത്മാണ് അസംസ്കൃതമുള്ളവരുടെ ആത്മാവ് ചിത്തം ശുദ്ധമല്ല സംസ്കരിക്കപ്പെട്ടതല്ല അവരുടെ ചിത്തം ന വിജാനീയഹു അറിയുന്നില്ല ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടിട്ടും അറിയുന്നു വളരെ പേർക്ക് ഇതിനെക്കുറിച്ച് കേൾക്കുന്നതിന് കഴിയുന്നില്ല കാരണം അതിനുള്ള പുണ്യം ഇല്ല ഇനി അങ്ങനെ പുണ്യമുണ്ട് കേൾക്കാൻ കഴിഞ്ഞാലോ വീണ്ടും ചിത്തത്തിന്റെ മാലിന്യം കൊണ്ട് ഇതിനെ അറിയാൻ കഴിയുന്നില്ല കിഞ്ച ശ്രീ വക്താവി ഇതിന്റെ വക്താവാണെങ്കിലോ ആശ്ചര്യ അദ്ഭുതവദൈവ അനേകേഷു കശ്ചിദൈവ ഭവതി അനേകം വക്താക്കളുള്ളവരിൽ ഇതിന്റെ ശരിയായ വക്താവ് അദ്ഭുതവത് ആശ്ചര്യം എന്ന് വെച്ചാൽ ഇവിടെ വളരെ ദുർലഭം ദുർലഭമായ ഒന്നിനെ കാണുമ്പോഴാണ് നമുക്ക് ആശ്ചര്യം ഉണ്ടാകുന്നത് വളരെ ദുർലഭമാണ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു കശ്ചിദൈവ ഭവതി ആശ്ചര്യം എന്ന് വെച്ചാൽ ദുർലഭം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നതാണ് പറയുന്നത് കശ്ചിദൈവ അനേകരിൽ ഇതിന്റെ വക്താവ് അത്ഭുതമാണ് എന്നുവെച്ചാൽ വളരെ ദുർലഭമാണ് ഈ തത്വത്തെ മനസ്സിലാക്കി പറയുന്നവർ വളരെ ദുർലഭമാണ് ശ്രുത്വാദി അസി ആത്മന കുശല നിപുണ ഏവ അനേകേഷു ലബ്ധ കസ്ഥിതിയും കേൾക്കുന്നവരിലോ തഥാ ശ്രുത്വാദി കേട്ടാലും അങ്ങനെ ഒരു ശരിയായ വക്താവ് പറഞ്ഞു കഴിഞ്ഞാണ് കേൾക്കുന്നവരിൽ ആത്മന കുശല നിപുണ ഈ ആത്മവിഷയത്തിൽ സമർത്ഥനായവർ അനേകേഷു ലബ്ധ, അനേകരിൽ ലബ്ധ കസ്റ്റിദേവ്ഭൂ, ലബ്ധാവ് ആത്മലാഭം നേടുന്നവരും അപൂർവമാണ്. ഇത് ശരിയായ ഒരു വക്താവ് പറഞ്ഞു കഴിഞ്ഞാലും അതും അതിന് നേടുന്നവനും വളരെ കസ്റ്റിത് വളരെ അപൂർവമാണ്. നാശ്ചര്യോ വക്ത കുശലോശി ലബ്ധ, സമർത്ഥനായ ലബ്ധാവും ഇതിനില്ല. യസ്മാ എന്തുകൊണ്ട് ആശ്ചര്യ ജ്ഞാത കസ്റ്റിദേവ്, ഇതിന്റെ ജ്ഞാതാവ് ഇതിനെ അറിയുന്നവൻ അപൂർവമാണ്. എങ്ങനെ കുശലാനുശിഷ്ട, കുശലേന നിപുണേന ആചാര്യേന അനുശിഷ്ടസ്, കുശലനായ നിപുണനായ ആത്മവിദ്യയിൽ നിപുണനായ ഒരു ആചാര്യനാൽ ഉപദേശിക്കപ്പെട്ടാൽ അങ്ങനെ ഇതിനെ അറിയുന്നവൻ വളരെ അപൂർവമാണ്. എന്ന് പറഞ്ഞാൽ യമദേവനെ പോലെ ഒരു ആചാര്യനും നദികേതസിന് പോലെ ഒരു ശിഷ്യനും സംഭവിക്കുമ്പോൾ മാത്രമേ ശരിയായിട്ടുള്ള ആത്മവിദ്യ പ്രകാശിക്കത്തുള്ളൂ എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. കാരണം ഇത് അത്യധിക സൂക്ഷ്മമാണ്. വളരെ നിപുണനായ സമർത്ഥനായ ഒരു ഗുരു ഉപദേശിച്ചാൽ മാത്രമേ വളരെ യോഗ്യതയുള്ള ഒരു ശിഷ്യന് ഇതിനഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് അതിന്റെ പരമാർത്ഥം അത് പറയും. അതുകൊണ്ട് ആത്മതത്വത്തെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്നല്ല, ഇതിന്റെ മുഖ്യമായ ഫലം, ആത്മവിദ്യയുടെ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് എന്താണ്? സദ്യം മുക്തി, സദ്യം മുക്തി എന്ന് പറയും. ആ മുഖ്യമായ ഫലം ഉണ്ടാകണമെങ്കിൽ പറയുന്നയാളും കേൾക്കുന്നയാളും അതിന് യോഗ്യത ഉള്ളവരായിരിക്കും. പിന്നെ ശ്രോതാവും മക്താവും തമ്മിൽ വലിയ അകലം ചില കാലത്തില്ല. മക്താവിന് കുഞ്ഞിൽ തന്നെ ആയിരിക്കും ശ്രോതാവും. അങ്ങനെയുള്ളവരിൽ മാത്രമേ ആ രീതിയിലത് പ്രയോജനപ്പെടുത്തുള്ളൂ. അല്ലാതെ ഈ ആത്മ തത്വത്തെ പ്രചരിപ്പിക്കുന്നതും അതിനെ ശ്രവിക്കുന്നതുമെല്ലാം ഇതിന് പാത്രമാകുന്നതിനുള്ള യോഗ്യത സമ്പാദിക്കുന്നതിന് ഉപകരിക്കും. ആത്മതത്വത്തെ കുറിച്ചുള്ള നിരന്തരമായ ശ്രവണം മനനം, അത് ഈ പറയുന്ന സംസ്കൃതാത്മാവ്, ഒരു സംസ്കൃതാത്മാവാകുന്നതിന് അവനെ സഹായിക്കും. മുഖ്യമായ ഫലം ഉണ്ടാകണമെങ്കിൽ അത്രയും യോഗ്യത സമ്പാദിച്ചിരിക്കണം. അപ്പൊ അതിനു മുമ്പ് വേണ്ട യോഗ്യതകൾ ആർജിക്കുന്നതിനാണ് ഇതിനെക്കുറിച്ചുള്ള ശ്രവണം സഹായിക്കുന്നത്. സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടത് നിഷ്പ്രയോജനമാണ്. പറയുന്നത് അറിയാം, പറയുന്നതുകൊണ്ട് പറയുന്നതിന്റെ അന്ധകരണത്തിന് ശുദ്ധിക്കും. അത് വിധിവം എന്ന് പറയും. എന്റെ വിധിപ്രകാരം ഒരാൾ പറയുകയും വേറൊരാൾ കേൾക്കുകയും തയ്യാറായാൽ രണ്ടു പേർക്കത് കൊണ്ട് പ്രയോജനം വരും. അതാണ് എന്റെ പ്രയോജനം. പക്ഷെ എന്റെ പരമപ്രയോജനങ്ങളിലൂടെ പറഞ്ഞു ദൈവം പരമം ഗുഹ്യം മദ്ഭക്തേഷു വിധാസ്യം ഭക്തിയുമായി പരാമകൃത്വ ഈവേദന പറയും. മാം ഏവേശിത്യ സംശയ, ആരാണോ ഇത്, എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നു പ്രചരിപ്പിക്കുന്നു? സാധാരണ ഒരുപാട് ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസംഗിച്ചു കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോ ഇത് ഈ ആത്മവിദ്യ ശരിയായ ഒരു ഗുരുവിൽ നിന്നും വേണം സ്വീകരിക്കേണ്ടത്. ആത്മജ്ഞാനിയായ ബ്രഹ്മജ്ഞാനിയായ ഒരു ഗുരുവിൽ നിന്ന് വേണം ഇത് സ്വീകരിക്കേണ്ടത് എന്ന് പറയാറുണ്ട്. ബ്രഹ്മജ്ഞാനിയായ ഒരു ഗുരുവിൽ നിന്നും ഇത് സ്വീകരിക്കുന്നതിന് തനിക്കെന്ത യോഗ്യത, താൻ യോഗ്യനാണെന്നാണ് പൊതുവെ എല്ലാവരും ധരിക്കുന്നത്. ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിൽ നിന്നും ഇത് കേൾക്കുന്നതിനുള്ള യോഗ്യത തനിക്കുണ്ട്, അതുകൊണ്ട് ഇനി അതിന്റെ ഒരു കുറവുകൾ. ആരും ഒരുത്തനും അവനവനെ കുറിച്ച് ചിന്തിക്കത്തില്ല. അങ്ങനെ ബ്രഹ്മനിഷ്ഠന്മാരായ ഗുരുക്കന്മാരെ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കുറെ നടന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് തനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന് മനസ്സിലാവുന്നു. കാരണം ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ കണ്ടുകഴിഞ്ഞാൽ ഇവന് തിരിച്ചുള്ള യോഗ്യതയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ബ്രഹ്മനിഷ്ഠനാണോ വേറെ എന്തിനെങ്കിലും നിഷ്ഠനാണോ എന്നങ്ങനെ തിരിച്ചറിയും. അപ്പോ അവിടെ പ്രധാനമായിരിക്കുന്നത് തന്റെ യോഗ്യതയാണ്. അപ്പൊ തന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ളതാണ് തനിക്ക് കിട്ടേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് പറയുന്നു ആത്മനിഷ്ഠനായ ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവന് അവന്റെ യോഗ്യതയ്ക്കനുസരിച്ചായാലും ഒരു ഗുരുവിന് കൊടുക്കാൻ പറ്റും. ആ ഗുരുവിന്റെ യോഗ്യതയ്ക്കനുസരിച്ചല്ല അവന് കൊടുക്കുന്നത്. അവനേറ്റവും പ്രധാനമായിട്ടുള്ളത് അവനവന്റെ യോഗ്യതയാണ്, ശ്രോതാവിന്റെ യോഗ്യതയാണ്. പിന്നെ ബ്രഹ്മജ്ഞാനികളായ ആത്മനിഷ്ഠരായ ഗുരുക്കന്മാരെ സമീപിക്കുന്നതിന്റെ പുണ്യം അവനുണ്ടാവും. അവരെ ദർശിക്കുന്നത് കൊണ്ടുള്ള പുണ്യം, അവരെ വാക്ക് ശ്രവിക്കുന്നത് കൊണ്ടുള്ള പുണ്യം ഉണ്ടാവും. പക്ഷെ അതും ഇവന്റെ യോഗ്യതയ്ക്ക് സഹായിക്കുമെന്നുള്ളതല്ലാതെ ആത്മജ്ഞാനത്തിന് അത് മാത്രം ഒരാളെ അധികാരിയാക്കുന്നില്ല. അയാളിന് ആ യോഗ്യത എത്തിച്ചേർന്നാലേ അങ്ങനെ ഒരു ഗുരുവിൽ നിന്നും അയാൾക്ക് ആത്മവിദ്യ ലഭിക്കത്തുള്ളൂ. അപ്പൊ ഏറ്റവും പ്രധാനമായിരിക്കുന്ന അവനവന്റെ യോഗ്യതയാണ്. അപ്പൊ അവനവന്റെ യോഗ്യതയ്ക്കനുസരിച്ച് ഏത് മാർഗത്തിൽ നിന്ന് എവിടെ നിന്നും ഇതൊക്കെ മനസ്സിലാക്കുക, ശ്രമിക്കുക. അങ്ങനെ ഒരു മനോഭാവമാണ് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അല്ലാതെ താൻ യോഗ്യനാണ്, തന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു ഗുരു വേണം എന്ന് ചിന്തിച്ച് നടക്കുന്നവന് ഒരിക്കലും ഈ ആത്മവിദ്യയ്ക്കുള്ള യോഗ്യത ഉണ്ടാകത്തില്ല. അപ്പൊ എവിടെ നിന്നും ഇത് കേൾക്കുന്നതിനുള്ള ഒരവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കേൾക്കാൻ ശ്രമിക്കുക. അത് പേപ്പർ കാർഡിൽ നിന്നായാലും മതി, സി ഡിയിൽ നിന്നായാലും മതി, അല്ല പുസ്തകങ്ങൾ വായിച്ചാലും മതി. എവിടെ നിന്നായാലും ശരി, ഈ ആത്മതത്വത്തെ ശ്രമിക്കുക. അതാണ് ഒരു സാധാരണ മനുഷ്യൻ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതിനെ പ്രേരിപ്പിക്കണം ആൾക്കാരുടെ ഇടയിൽ. അപ്പൊ അതൊക്കെ അവരെ സംസ്കരിക്കണം, അന്ധക്കണക്ക് സംസ്കരിക്കണം. ക്രമേണ ഇതിനുള്ള യോഗ്യത മനുഷ്യനുണ്ടാവും. അങ്ങനെ അതിന്റെ പരിപക്വമായ യോഗ്യതയിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അപ്പൊ ഒരു ഗുരു അവനത് ഉപദേശിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ തെളിയും. അപ്പൊ നമ്മളത് ആവർത്തിച്ച് കേട്ടുകഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്ന് തെളിയാത്തത് ഗുരുവിന്റെ ന്യൂനതയല്ല, നമ്മുടെ ന്യൂനതയാണ്. ആ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ യമനയൻ പറയുന്ന എന്താണ്? അങ്ങനെയുള്ള ഉത്തമനായ ഒരു ഗുരു, ഉത്തമനായ ഒരു ശിഷ്യൻ സന്ധിക്കുന്നിടത്താണ് ഗുരു ശിഷ്യ പാരസ്പര്യം എന്ന് പറയും. ആ പാരസ്പര്യത്തിലാണ് ശരിക്കുള്ള ആത്മവിദ്യ പ്രകാശിക്കുന്നത്. അതിന് മുമ്പല്ല അത് ആ യോഗ്യത സമ്പാദിക്കുന്നതിന് ഉള്ളതും. അതുകൊണ്ട് യോഗ്യനായ ഒരു ഗുരു, ആത്മജ്ഞാനി ആയ ആത്മനിഷ്ഠനായ ഒരു ഗുരുവിനെ സമീപിച്ച് ഇത് നേടുകളെ എന്ന് യോഗ്യതയില്ലാത്തവരൊക്കെ ചിന്തിക്കുന്നതിന് അർത്ഥമില്ല. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അത് വിചാരിക്കുന്നു നമുക്ക് യോഗ്യതയെല്ലാം തികഞ്ഞു, ഇനിയിപ്പം ഇത് നമുക്ക് ശ്രമിക്കേണ്ട അല്ല, ഇതിനെ ഉപദേശിക്കുകയാണ് നമ്മുടെ ജോലി. കേൾക്കുകയല്ല, മറ്റുള്ളവർ പറഞ്ഞു അങ്ങനെ തന്നെ എളുപ്പം തീരുമാനിച്ച് ഗുരുക്കന്മാരാകുന്നവരുണ്ട്. ഇതൊന്നും പ്രയോജനം ചെയ്യത്തില്ല എന്നാണ്. അപ്പൊ ശരിയായി നമുക്കറിയാൻ പറ്റത്തില്ല ഇത് ഏതാണ്, ഏത് സമയത്താണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ്. നമ്മൾ ഉപനിഷത്തുകളിലും വേദങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലാണ് ഒരാൾക്ക് ആത്മബോധം ഉണ്ടായതായി പറയും. ജനക മഹാരാജാവിന് ഒരു പ്രത്യേക തരത്തിലുണ്ടായി, മറ്റൊരാൾക്ക് വേറെ തരത്തിലുണ്ടായി, ചിലർക്ക് മൃഗങ്ങൾ ഉപദേശിച്ചു, പക്ഷികൾ ഉപദേശിച്ചു, വംശം ഉപദേശിച്ചു, ആളെ ഉപദേശിച്ചു, ഇങ്ങനെയൊക്കെയാ പറയുന്നു. അപ്പൊ അതിനൊരു മനുഷ്യൻ പോലും പലയിടത്തും നിമിത്തമാകാതെ തന്നെ ആത്മബോധം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ദത്താത്രേയ മഹർഷിക്കും എത്രയോ ഗുരുക്കന്മാരുണ്ട്, പ്രകൃതി എന്ന ഗുരുവായി വരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട്, ഇത് അത്യധികം രഹസ്യമായ കാര്യമാണ്. ഇതിന്റെ പരമമായ ഫലപ്രാപ്തി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കുന്ന അളവ് കോലുകളിലൊന്നും ഉൾപ്പെടുന്നതല്ല. അത് ഇവിടെ പറയുന്നതിന് എന്താണ്? ആശ്ചര്യവും ജ്ഞാത, വളരെ ആശ്ചര്യമായ രീതിയിൽ സംഭവിക്കുന്നതാണ് ഇതല്ല. അതിന് ഏതെങ്കിലും നിമിത്തം, ഈശ്വരീയമായ ഏതെങ്കിലും നിമിത്തങ്ങൾ കൊണ്ടാണ് അതിന്റെ പരമമായ ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. നമ്മുടെ പരിശ്രമവും ഒന്നുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല. എന്റെ അന്തിമമായ ചരവമായിട്ടുള്ള ജ്ഞാനപ്രാപ്തി എന്ന് പറയും. അവിടെ നമ്മുടെ പരിശ്രമങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനമില്ലാത്ത ഒന്നാണ്. അപ്പോ അത് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് മുൻവിധികളുമായിട്ട് നമ്മുടെ ചെറിയ ചെറിയ നമ്മുടെ അർത്ഥമായ ബുദ്ധി കൊണ്ടുള്ള മുൻവിധികളുമായി പോകുന്നിരുന്ന യാതൊരു അർത്ഥവും. അപ്പോൾ ഏത് സമയമാണോ നമ്മളിൽ ആ വിദ്യ പ്രകാശിക്കേണ്ടത് ആ സമയത്ത് ആ വിദ്യ പ്രകാശിക്കും എന്നുള്ള ഒരു പ്രത്യാശ നിലനിർത്തി ഒരു സാധകം പ്രവർത്തിക്കുക. അത് കഴിഞ്ഞ ഒരാൾ ചെയ്യാനല്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുരു കാരുണ്യം കൊണ്ട് ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ അറിവ് പ്രകാശിക്കും. അതിനപ്പുറം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ടത് അതിനല്ല, ഈ പറയുന്ന തന്റെ അയോഗ്യതകളെ പരിഹരിക്കുന്നതിനാണ്. അതിനുവേണ്ടിയിട്ടാണ് അയാൾ പരിശ്രമിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. ആ തത്വത്തെ, ഇതിന്റെ ആ ആശ്ചര്യത അപൂർവ അതിനെ പ്രകടിപ്പിക്കുന്നതാണ് ഈ മന്ത്രം. വളരെ നിഗുണനായ യോഗ്യനായ ഒരു ഒരാചാര്യന്റെ ഉപദേശം കൊണ്ട് അതുപോലെ യോഗ്യനായ ഒരു ശിഷ്യന് ഈ ജ്ഞാനം പ്രകാശിക്കുന്നു. അതാണ് ഇതിന്റെ പരമാർത്ഥമായ സത്യം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് ശ്രവിക്കുന്നു, പക്ഷേ ആത്മബോധം ഉണ്ടാകുന്നില്ല എന്ന് പറയും, നിരാശപ്പെടേണ്ട കാര്യമില്ല. അത് അതിന്റേതായ പ്രയോജനം ചെയ്യുന്നു. അന്ധക്കണ്ണത്തെ ശുദ്ധമാക്കുന്നു, ബുദ്ധി ഏകാഗ്രമാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതും ഇതിന് വെളിപ്പെടുത്തുന്നുണ്ട്. അതിന്റെ അർത്ഥം ബഹുഭൈ, വളരെ പേർക്ക് യഹ ഈ ആത്മാവ് ശ്രവണായ അതി കേൾക്കുന്നതിന് പോലും നലഭ്യ കിട്ടുന്നില്ല. ബഹവ, വളരെ പേർ ശിർണന്തഹാദി കേൾക്കുന്നവരായിരുന്നിട്ടുകൂടി യം ഈ ആത്മാവിനെ ഇന്ന വിദ്യു അറിയുന്നില്ല. അശ്വക്ത, ഈ ആത്മാവിനെ കുറിച്ച് ശരിയായി പറയുന്നവൻ അശ്ചര്യ അപൂർവമാണ്. അശ്വലബ്ധ, ഇതിനെ നേടുന്നവനും കുശലാനുശിഷ്ട, ഇതിനെ നേടുന്നവനും ആശ്ചര്യപൂർവമാണ്. കുശലാനുശിഷ്ട, നിപുണനായ ഒരാചാര്യനാൽ ഉപദേശിക്കപ്പെട്ടാൽ ആശ്ചര്യജ്ഞാത, അപൂർവം പേർ ഇതിനെ അറിയുന്നു. വീണ്ടും ഇതേ വിഷയത്തെ മറ്റൊരു തരത്തിൽ പറയുകയാണ് എട്ടാമത്തെ മന്ത്രത്തിൽ. നരേണ അവരേണ പ്രോക്തയേഷ സുവിജ്ഞേയോ ബഹുധാ ചിന്തിയമാന അനന്യപ്രോക്തെ ഗതിരത്ര നാസ്തി അണിയാൻ ഹ്യതർക്യം അണുപ്രമാണ. കസ്മാത്, എന്തുകൊണ്ട് ഇത് വളരെ അപൂർവമായിരിക്കുന്ന എന്തുകൊണ്ട്? നരേണ അവരേണ പ്രോക്തഃ യേഷഃ സുവിജ്ഞേയഃ ബഹുധാ ചിന്ത്യമാനഃ അനന്യപ്രോക്തേ ഗതിഃ അത്ര നാസ്തി അണിയാൻ അപരത്യം അണു പ്രമാണാത്. നരേണാവരേണ പ്രോക്തയേഷ സുവിജ്ഞേയോ ബഹുധാ ചിന്ത്യമാനഃ അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി അണീയാൻ ഹ്യതർക്യം അണുപ്രമാണാത്. അണീയാൻ ഹ്യതർക്യം അണുപ്രമാണാത്. ഹി അതർക്യം ആണ് ഹ്യതർക്യം. കസ്മത്, എന്തുകൊണ്ടാണ് അത്രയും അപൂർവമായിരിക്കുന്നത്? ശ്രോതാവും മത്താവും ജ്ഞാതാവും എന്ന അപൂർവമാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് പറയുന്നു? നഹി നരേണ മനുഷ്യേന അവരേണ പ്രോക്ത അവരേണ ഹീനേന പ്രാകൃത ബുദ്ധിന ചെയ്ത അവരേണ നരേണ. ഇവിടേക്ക് ഉപദേശിക്കുന്ന ദേവന യമദേവനാണ്. യമദേവൻ പറയുന്നു അവരേണ നരേണ മനുഷ്യേന, അവരനായ മനുഷ്യൻ, മനുഷ്യനാണ് ഇത് പറയപ്പെട്ടു കഴിഞ്ഞാൽ അവരേന ഹീനേന പറയുന്നു. പ്രാകൃത ബുദ്ധിന, പ്രാകൃത ബുദ്ധിയായ മനുഷ്യൻ ഇത് ഉപദേശിച്ചു കഴിഞ്ഞാൽ പ്രോക്തഃ യേഷ ആത്മാ, ഈ ആത്മാവ് യാജ്ഞതത്വത്തെ പ്രാകൃതനായ ഒരു മനുഷ്യൻ ഉപദേശിച്ചു കഴിഞ്ഞാൽ എം ത്വം മാം പരിശസി, ഇതിനെ കുറിച്ചാണല്ലോ നീ എന്നോട് ചോദിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ നഹി സുഷ്ടു സമ്യക്തിജ്ഞേയഃ, ശരിക്കും ഇതിനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല, വിജ്ഞാനം സത്യഃ, അറിയാൻ കഴിയത്തില്ല എന്നാണ്. മനുഷ്യ രൂപത്തിലുള്ളവർ, മനുഷ്യനെന്ന് പറയുമ്പോൾ മനുഷ്യന് അതിന്റേതായ പരിമിതികളും, മനുഷ്യ ശരീരത്തോടുകൂടി ഇരിക്കുന്ന ഒരാളിന് അതിന്റേതായ പരിമിതികളും. കാരണം മനുഷ്യ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ ജീവഭാവമാണ്, ആ ജീവനെ സംബന്ധിച്ചിടത്തോളം അവിദ്യ തുടങ്ങിയ ദോഷങ്ങളുണ്ട്, രാഗദ്വേഷങ്ങളുണ്ട്, അനേക അനേക ജന്മങ്ങളുടെ സംസ്കാരങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ദോഷകലുഷിതമായ അന്ധകരണത്തോടുകൂടിയവനാണ് മനുഷ്യനെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ മനുഷ്യൻ ഇതിനെ ഉപദേശിച്ചില്ല. അതിൽ തന്നെ ചിത്തശുദ്ധിയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് മനുഷ്യന്റെ വ്യത്യാസങ്ങളാണ്. അങ്ങനെയുള്ള മനുഷ്യർ ഇത് മനസ്സിലാക്കി ഉപദേശിച്ചു കഴിഞ്ഞാൽ നഹി സൃഷ്ടു സമ്യക് വിജ്ഞേയഃ വിജ്ഞാനം സത്യഃ, ഇത് ശരിയായ രീതിയിൽ ഇതിനെ അറിയാൻ സാധ്യമല്ല. കേൾക്കുന്നവന് പറയുന്നവന് ഇതിനെ ശരിയായ രീതിയിൽ ധരിക്കാൻ സാധ്യമല്ല. ഇതി പറയുന്നു മനസ്സിലാക്കാൻ ഇത് സാധ്യമല്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് ഈ ആത്മതത്വത്തെ ഒരിക്കലും ശരിയായി ഗ്രഹിക്കാൻ തന്നെ കഴിയുന്നത്? ഇതിനെ ശരിയായി ഉപദേശിക്കാൻ പറ്റും, ശരിയായി ധരിച്ചാലും ഇതിനെ ഉപദേശിക്കാൻ പറ്റും. അതാണ് പറഞ്ഞത് ആശ്ചര്യമാണ്, അപൂർവമാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ആത്മവിദ്യ ഒരിടത്തും ശരിയായി പ്രകാശിക്കപ്പെടാതെ വരും, ആർക്കും ഇത് ശരിയായി ഗ്രഹിക്കാൻ കഴിയാതെ വരും. അതിനാണ് അടുത്ത സമാനം പറയുന്നത് വിശ്വത്തെ നഹി സൃഷ്ടു സമയ വിജ്ഞേഹ വിജ്ഞാനശ്രീയസ്മ എന്തുകൊണ്ട് ബഹുധ അസ്ഥി നാസ്തി കർത്ത അകർത്ത ശുദ്ധു അശുദ്ധ ഇത്യാദി അനേകഥ ചിന്തിയമാന വാദിക്കു. ഈ മനുഷ്യർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് വാദികൾ, വധിക്കുന്നവർ ഇതിനെക്കുറിച്ച് പറയുന്നവൻ. ഇതിനെക്കുറിച്ച് എങ്ങനെ പറയുന്നു? ബഹുധ പലപ്രകാരത്തിൽ ചെന്ന് പറയുന്നു അസ്ഥി, ശരീരാതിരിക്തമായൊരു ആത്മാവ് ഉണ്ടെന്ന് പറയുന്നു. ചെന്ന് പറയുന്നു നാസ്തി, ശരീരം തന്നെ ആത്മാവെന്ന് പറയുന്നു. ആത്മാ എന്ന് പറയുന്ന ശബ്ദത്തിന് ശരീരം എന്ന് അർത്ഥമുണ്ട്. അപ്പൊ ഈ ശരീരം തന്നെ ആത്മാവെന്ന് പറയുന്നു. ചെന്ന് പറയുന്നു കർത്താവാണ്, ഈ ആത്മാവാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്, പുണ്യഭാവങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത്. മറ്റു ചെന്ന് പറയുന്നു അകർത്താവാണ്, ഇത് അങ്ങനെയൊന്നും ഉള്ളതല്ല, ഇതൊന്നും പ്രവർത്തിക്കുന്നില്ലാന്ന് പറയുന്നു. ശുദ്ധ ചെന്ന് പറയുന്നു ആത്മാവ് ശുദ്ധമാണെന്ന് പറയുന്നു. ചെന്ന് പറയുന്നു അശുദ്ധമാണെന്ന് പറയുന്നു. ഇതാണ് പറഞ്ഞത് മനുഷ്യന്റെ ബുദ്ധി പ്രാകൃതമാണ്. ആത്മ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ശ്രുതി വെളിപ്പെടുത്തിയിട്ടും മനുഷ്യനത് ശ്രവിച്ചിട്ട് അവൻ ആ ആത്മാവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഇത്യാദി അനേകഥ ചിന്തിയമാണ്, പലതരത്തിൽ ചിന്തിക്കുന്നുണ്ട്. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തിയാലും അവനെ ശ്രവിച്ചിട്ട് ആത്മാവിനെ കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കുന്നത് അവനവന്റെ രീതിയിലാണ്. ഇതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യൻ പ്രാകൃത ബുദ്ധിയാണ്. അങ്ങനെയാണെങ്കിൽ കഥം പുനഃസ്തുതിക്കുക, പിന്നെ എങ്ങനെ ഇതിനെ ശരിക്കറിയാൻ പറ്റും? മനുഷ്യനെല്ലാം ഈ രീതിയിലാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നതെന്ന് വിശ്വത്തെ പറയുന്നു. അതിന് വഴിയുണ്ട് പറയേണ്ടാണ്. അനന്യപ്രോക്തേ അനന്യേന അപൃഥക്ദർശിനാചാര്യൻ, പൃഥക്ദർശി അല്ലാത്ത ഒരാചാര്യൻ, പൃഥക് നേരെ കാണാത്തവൻ, തന്നെ നിന്ന് അന്യമായി ആത്മാവിനെ കാണാത്തവൻ, അങ്ങനെയുള്ള ആചാര്യനുമുണ്ട്, അപൃഥക്ദർശിയായ ആചാര്യൻ. ഇത് അദ്വൈത ഭാവത്തെ, ആത്മാവിന്റെ അദ്വൈതഭാവത്തെ അറിഞ്ഞു ഉപദേശിക്കുന്നു. അതാണ് അപൃഥക്ദർശി, ആത്മാവ് വേറെയാണ്, ഈശ്വരൻ വേറെയാണ്, താൻ വേറെയാണ് എന്ന് പറയുന്നതിൽ പൃഥക്ദർശി, അനന്യഭാവത്തെ മനസ്സിലാക്കി ഉപദേശിക്കുന്ന ആചാര്യൻ. പ്രതിപാദ്യ ബ്രഹ്മാത്മഭൂതേന, പ്രതിപാദ്യമായിരിക്കുന്ന ആ ബ്രഹ്മം താൻ തന്നെയാണ്. പ്രതിപാദ്യ ബ്രഹ്മ ആത്മഭൂതേന, പ്രതിപാദ്യമായിരിക്കുന്ന ആ ബ്രഹ്മം താൻ തന്നെയാണ് എന്ന് പറയുന്നവൻ, അങ്ങനെയുള്ളവനാൽ പ്രവൃത്തേ മുക്തേ ആത്മനി, അങ്ങനെയുള്ളവൻ ഈ ആത്മാവിനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ ആദ്യഭാവത്തിൽ യാതൊരു സംശയമില്ലാതെ അവൻ നിശ്ചിതമായ ബുദ്ധിയോടുകൂടി വരും. ഇവിടെ പ്രതിപാദനം ചെയ്യുന്ന ആ പരമാത്മാവ് താൻ തന്നെ എന്ന് അതാണ് അനന്യപ്രവൃത്തി എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നു. അനന്യപ്രവൃത്തമായിരിക്കുന്ന ആത്മാവ് തന്നിൽ നിന്നാണ് അല്പവും ഭേദം കൽപ്പിക്കാതെ ആ പരമാത്മാവിനെ താനായി തന്നെ സാക്ഷാത്കരിച്ച്